ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആർട്ടെമിസ് 2 ചന്ദ്രദൌത്യം പൂർത്തിയാക്കി നാസ സംഘം ഇന്ന് പുലർച്ചെ സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി അമേരിക്കയും ഇറാനും ഇന്ന് ഇസ്ലാമാബാദിൽ ചർച്ച നടത്തും. സാധാരണക്കാർ, അടിസ്ഥാന സൌകര്യങ്ങൾ, വാണിജ്യ കപ്പൽ ഗതാഗതം എന്നിവ ലക്ഷ്യമിട്ടുള്ള സംഘർഷങ്ങളെ ശക്തമായി എതിർക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഊർജ്ജ സുരക്ഷയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ സുപ്രധാന ഘട്ടമാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ഫാസ്റ്റ് ബ്രീഡർ പ്രോട്ടോടൈപ്പ് റിയാക്ടർ എന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ ഉയർന്ന താപനിലയെ തുടർന്ന് ഇന്ന് 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ബംഗളൂരുവിനെതിരെ രാജസ്ഥാന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. നാസയുടെ ആർട്ടെമിസ് 2 ചാന്ദ്രദൌത്യത്തിലെ സംഘാംഗങ്ങൾ സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. പസഫിക് സമുദ്രത്തിൽ ഇന്ന് പുലർച്ചെയാണ് ഇവരെ വഹിച്ചുകൊണ്ടുള്ള പേടകം ഇറങ്ങിയത്. ഒരു റിപ്പോർട്ട്.
ചന്ദ്രന്റെ ഇതുവരെയും മനുഷ്യർ കാണാത്ത ഭാഗം, ഒരു പൂർണ്ണ സൂര്യഗ്രഹണം എന്നിവയ്ക്ക് സാക്ഷ്യം വഹിച്ച നാൽവർ സംഘമാണ് ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തിയത്. കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോഹ്, കാനഡയുടെ ജെറമി ഹാൻസൺ എന്നിവർ ശബ്ദത്തേക്കാൾ 33 ഇരട്ടി വേഗത്തിലാണ് ഭൌമ അന്തരീക്ഷത്തിലേക്ക് കടന്നത്. സാന്റിയാഗോ തീരത്ത് കാത്തുകിടന്ന USS ജോൺ പി മുർത്ത കപ്പൽ പേടകത്തിൽ നിന്നും അംഗങ്ങളെ സുരക്ഷിതരായി തീരത്തെത്തിക്കും. 50 വർഷത്തിന് ശേഷം ചന്ദ്രനിലേക്ക് യാത്ര ചെയ്ത മനുഷ്യ ദൌത്യമായ
പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി അമേരിക്കയും ഇറാനും ഇന്ന് ഇസ്ലാമാബാദിൽ നേരിട്ട് ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനുമായി മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ US വൈസ് പ്രസിഡന്റ് JD Vance ഇന്നലെ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിച്ചു. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഖാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇസ്ലാമാബാദിലെത്തി. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി, ബാലിസ്റ്റിക് മിസൈൽ വികസനം, ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം എന്നിവ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷ. ഇറാനെതിരായ സൈനിക നീക്കത്തിന് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമാണ് ചർച്ചകൾ നടക്കുന്നത്. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ലെബനൻ ഇസ്രായേലുമായി നടത്തുന്ന നേരിട്ടുള്ള ചർച്ചകൾ ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് ലെബനീസ് പ്രസിഡന്റ് ജോസഫ് അയ്യൂൻ പറഞ്ഞു. അതേസമയം രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാർ US പാലിക്കണമെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അരാഖ്ചി ആവശ്യപ്പെട്ടു. ലെബനനിലെ ഇറാനിയൻ അംബാസഡറുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതൊരു വെടിനിർത്തൽ കരാറിലും ലെബനൻ അനിവാര്യ ഘടകമാണെന്നും പ്രദേശത്ത് ഇസ്രായേൽ ആക്രമണം തുടരുന്നത് സമാധാന ചർച്ചകളെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചരക്കുനീക്കം, പാക്കിംഗ്, കപ്പൽ ഗതാഗതം എന്നിവയിലെ വെല്ലുവിളികൾ അവലോകനം ചെയ്യുന്നതിനായി വാണിജ്യ വകുപ്പ്, തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം എന്നിവയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വാണിജ്യ സെക്രട്ടറി നേതൃത്വം നൽകിയ യോഗം പാക്കിംഗ് സാമഗ്രികളുടെ ലഭ്യതക്കുറവടക്കമുള്ള വെല്ലുവിളികൾ ചർച്ച ചെയ്തു. പ്രധാന പെട്രോകെമിക്കൽ സാമഗ്രികളായ പോളിമറുകൾ, റെസിനുകൾ എന്നിവയുടെ ലഭ്യത, വില എന്നിവയിൽ ഉണ്ടാകാനിടയുള്ള മാറ്റങ്ങൾ പാക്കിംഗ് സാമഗ്രികളുടെ വില വർധനവിന് കാരണമായേക്കാമെന്ന് യോഗം വിലയിരുത്തി. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യത്തിന്റെ സമുദ്രമേഖല കരുത്തുറ്റതും കാര്യക്ഷമവുമായി തുടരുന്നുവെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും വ്യാപാര താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും വിതരണ ശൃംഖല സുസ്ഥിരമായി തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിൽ പ്രധാന തുറമുഖങ്ങളിലുടനീളം കെട്ടിക്കിടക്കുന്ന ചരക്കിന്റെ 90% സമയബന്ധിതമായ ഇടപെടലും തുടർച്ചയായ നിരീക്ഷണവും വഴി നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം യോഗത്തിൽ അറിയിച്ചു. ലെബനൻ സംഘർഷത്തിൽ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമാകുന്നതിൽ ആശങ്കയുണ്ടെന്നും ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എംബസി എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര നിയമങ്ങളെയും രാജ്യങ്ങളുടെ പരമാധികാരത്തെയും ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയുടെ 3 ദിവസത്തെ US സന്ദർശനം തുടരുന്നു. വാഷിംഗ്ടൺ DCയിൽ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഇന്നലെ ചർച്ച നടത്തി. ദേശീയ സുരക്ഷാ കൌൺസിൽ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതായി വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപരമായ സംരംഭം, പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങൾ എന്നിവയുൾപ്പെടെ ഇരുരാജ്യങ്ങൾക്കും ഇടയിലുള്ള തന്ത്രപരമായ വിഷയങ്ങളിലും അഭിപ്രായങ്ങൾ ചർച്ചയിൽ കൈമാറി. ഊർജ്ജ സുരക്ഷയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ സുപ്രധാന ഘട്ടമാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ഫാസ്റ്റ് ബ്രീഡർ പ്രോട്ടോടൈപ്പ് റിയാക്ടർ എന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ്. ന്യൂഡൽഹിയിൽ വക്തവ്യ 2026 പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ശുദ്ധ ഊർജ്ജം ദീർഘകാലത്തേക്ക് ഉറപ്പാക്കാനും രാജ്യത്തിന്റെ ശേഷി ഉയർത്താനും ഇത് വഴി തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ന് സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ ജ്യോതിബ ഫൂലെയുടെ 199 ജന്മവാർഷികം. 1827 ജനിച്ച അദ്ദേഹവും ഭാര്യ സാവിത്രി ഫൂലെയും ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പോരാടി. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടിയും ഇരുവരും നടത്തിയ പ്രവർത്തനങ്ങളും ഏറെ നിർണായകമായിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ളവർ ഇന്ന് പാർലമെന്റ് ഹൌസ് പരിസരത്തെ പ്രേരണാസ്ഥലിൽ ജ്യോതിബ ഫൂലെയ്ക്ക് പുഷ്പാർച്ച നടത്തും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആഗോളക്രമം വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും കലുഷിതമായ ഒരു കാലത്തിനായി ഇന്ത്യൻ മഹാസമുദ്ര രാഷ്ട്രങ്ങൾ തയ്യാറെടുക്കണമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മൌറീഷ്യസിൽ 9th ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കപ്പൽ ഗതാഗതം സുരക്ഷിതമായി തുടരേണ്ടതുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി. സാധാരണക്കാർ, അടിസ്ഥാന സൌകര്യങ്ങൾ, വാണിജ്യ കപ്പൽ ഗതാഗതം എന്നിവ ലക്ഷ്യമിട്ടുള്ള സംഘർഷങ്ങളെ ശക്തമായി എതിർക്കുന്നതായും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി.
ഗ്ലോബൽ ഓർഡർ ഇസ് അണ്ടർഗോയിങ് എ പീരിയഡ് ഓഫ് പ്രൊഫൗണ്ട് ട്രാൻസിഷൻ ഷേപ്ഡ് ബൈ ഷിഫ്റ്റിംഗ് പവർ ബാലൻസസ്, ഓൺഗോയിങ് കോൺഫ്ലിക്ട്സ്, ഇക്കണോമിക് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ഗ്രോയിങ് കണ്ടസ്റ്റേഷൻ. ഇൻ ദീസ് ടർബുലന്റ് ടൈംസ് ദ സിറ്റുവേഷൻ ഇൻ വെസ്റ്റ് ഏഷ്യ ഒബ്വിയസ്ലി മെറിറ്റ്സ് പർട്ടിക്കുലർ അറ്റൻഷൻ. ഓൾ ഓഫ് അസ് ആർ ഡീപ്ലി കൺസേൺഡ് അബൌട്ട് ദ കോൺഫ്ലിക്ട് and would like to see an early return to normalcy. We firmly oppose the targeting of civilians, of infrastructure and of commercial shipping.
മൌറീഷ്യസിന് 90 വൈദ്യുത ബസുകൾ സമ്മാനിച്ച ഇന്ത്യ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പരിസ്ഥിതി സൌഹൃദ ഗതാഗതത്തിനായുള്ള പ്രതിബദ്ധത തെളിയിക്കുന്നതാണ് ഈ നടപടിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പോർട്ട് ലൂയിസിലെ ജവഹർലാൽ നെഹ്റു ആശുപത്രിയിൽ മൌറീഷ്യസിലെ ആദ്യ വൃക്ക മാറ്റിവെക്കൽ യൂണിറ്റും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ മധുരയിൽ യമുനാ നദിയിൽ ബോട്ട് മറിഞ്ഞ് 10 പേർ മരിച്ചു. ലുധിയാനയിൽ നിന്നുള്ള തീർത്ഥാടകരുമായി പോയ ബോട്ടാണ് ഇന്നലെ ഉച്ചയോടെ അപകടത്തിൽപ്പെട്ടത്. കെസി ഘാട്ടിന് സമീപത്തായിരുന്നു സംഭവം. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 6 wicketsന് തോൽപ്പിച്ചു. ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ ബംഗളൂരു ഉയർത്തിയ 202 runs വിജയലക്ഷ്യം രാജസ്ഥാൻ 4 wicket നഷ്ടത്തിൽ മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി എതിരില്ലാത്ത 3 goals നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയും ഗോവ ഒഡീഷയെ 1-3 3 goals തോൽപ്പിച്ചു. ഇന്ന് ചെന്നൈയിൻ ഈസ്റ്റ് ബംഗാളിനെയും ബംഗളൂരു കേരള ബ്ലാസ്റ്റേഴ്സിനെയും നേരിടും. കേരളത്തിൽ ഉയർന്ന അന്തരീക്ഷ താപനിലയെ തുടർന്ന് വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശനിയാഴ്ച പാലക്കാട് ജില്ലയിൽ 39 degrees വരെയും കൊല്ലം ജില്ലയിൽ 38 degrees വരെയും പകൽ താപനില ഉയരും. അതേസമയം വേനൽ ചൂടിന് ആശ്വാസമായി ചിലയിടങ്ങളിൽ മഴയെത്തി. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യ 6.9% വളർച്ച കൈവരിക്കുമെന്ന് ഏഷ്യൻ വികസന ബാങ്ക്. ശക്തമായ ആഭ്യന്തര ചോദനം, ലളിതമായ പണലഭ്യത, ഇന്ത്യൻ ഉത്പന്നങ്ങൾക്കുമേലുള്ള കുറഞ്ഞ US തീരുവ എന്നിവ ഇതിനെ സഹായിക്കുമെന്ന് ADB വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ 2026-27 വർഷങ്ങളിൽ ഏഷ്യ പസഫിക് മേഖലയുടെ സാമ്പത്തിക വളർച്ച 5.1% കുറയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആർട്ടെമിസ് 2 ചന്ദ്രദൌത്യം പൂർത്തിയാക്കി നാസ സംഘം ഇന്ന് പുലർച്ചെ സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി അമേരിക്കയും ഇറാനും ഇന്ന് ഇസ്ലാമാബാദിൽ ചർച്ച നടത്തും. സാധാരണക്കാർ, അടിസ്ഥാന സൌകര്യങ്ങൾ, വാണിജ്യ കപ്പൽ ഗതാഗതം എന്നിവ ലക്ഷ്യമിട്ടുള്ള സംഘർഷങ്ങളെ ശക്തമായി എതിർക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഊർജ്ജ സുരക്ഷയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ സുപ്രധാന ഘട്ടമാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ഫാസ്റ്റ് ബ്രീഡർ പ്രോട്ടോടൈപ്പ് റിയാക്ടർ എന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ ഉയർന്ന താപനിലയെ തുടർന്ന് ഇന്ന് 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ബംഗളൂരുവിനെതിരെ രാജസ്ഥാന് 6 wicket ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.